بسم الله الرحمن الرحيم فلم ينظروا إلى السماء فوقهم كيف بنيناها وزيناها وما لها من فروج والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل زوج بهيج تبصرة وذكرى لكل عبد منيب ونزلنا من السماء ماء مباركا فأنبتنا به جنات وحب الحصيد والنخل باسقات لها طلع نضيد رزقا للعباد وأحيينا به بلدة ميتا كذلك الخروج كذبت قبلهم قوم نوح وأصحاب الرس وثمود وعاد وفرعون وإخوان لوط وأصحاب الأيكة وقوم تبع كل كذب الرسل فحق وعيد
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وعلى آله وصحابته أجمعين നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഖാഫ് ആരംഭിച്ചു. സൂറത്തുൽ ഖാഫിൽ നമ്മൾ അവസാനിപ്പിച്ചത് പിന്നെ ബൽ കദബൂ ബിൽ ഹഖ് ലമ്മാ ജാഅഹും ഫഹും ഫീ അംരി മരീജ് ഖദ് അലിംനാ മാ തൻഖുസുൽ അർദു മിൻഹു വഇൻദനാ കിതാബുൻ ഹഫീദ് ബൽ കദബൂ ബിൽ ഹഖ് ലമ്മാ ജാഅഹും ഫഹും ഫീ അംരി മരീജ്. അതുവരെയാണ് പറഞ്ഞു വെച്ചത്. അവിടെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ബഹുദൈവ വിശ്വാസികൾ കളവാക്കിയത്, അതേപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിനെ ബഹുദൈവ വിശ്വാസികൾ കളവാക്കിയത്, അതാണ് അവരുടെ തുടക്കത്തിൽ പരാമർശിക്കുന്നത്. അത് വിശദീകരിച്ച് പിന്നെ വിശുദ്ധ ഖുർആന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ അവരൊരേ തീരുമാനക്കാരോ നിശ്ചിതമായ ഒരു അഭിപ്രായക്കാരോ അല്ല. പ്രത്യേക അവർ തികഞ്ഞ അനിശ്ചിതത്വത്തിലും അതേപോലെ തന്നെ ചഞ്ചലിതമായ വർത്തമാനത്തിലും, മനസ്സിലല്ലേ, കാഹിൻ എന്ന് പറയും, അതേപോലെ സാഹിർ എന്ന് പറയും, മസ്ഹൂർ എന്ന് പറയും, ഷാഹിർ എന്ന് പറയും, മജ്നൂൻ എന്ന് പറയും, ഇങ്ങനെ പല അഭിപ്രായങ്ങളാണ്. ഇതേപോലെ വിശുദ്ധ ഖുർആനെ കുറിച്ചും അതാണ് ഫഹും ഫി അംരി മരീജ്. എന്നിട്ട് ഇവിടെ തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് അവര് ശരിക്ക് അന്ത്യനാളിൽ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കൂല, അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുകയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ അള്ളാഹുവിന്റെ കഴിവിനെ ചോദ്യം ചെയ്യണത്, മനസ്സിലല്ലേ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല തന്റെ കഴിവിനെ അറിയിക്കുന്ന, അവർക്ക് ബോധ്യപ്പെടുന്ന, അറിയുന്ന ദൃഷ്ടാന്തങ്ങളെ ഇവിടെ എന്ത് ചെയ്യാനും ഉണർത്തണം. അള്ളാഹുവിന്റെ കഴിവിനെ അവർക്ക് ബോധ്യപ്പെടുത്തും വിധമുള്ള ദൃഷ്ടാന്തങ്ങളെ, തെളിവുകളെ അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ ഉണർത്തണം. അതാണ് അഫലം യംബുറു ഇലസ്സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹ വസയ്യനാഹ വമാ ലഹ മിൻ ഫുറൂജ് വൽ അർദ് മദദനാഹ وألقينا فيها رواسي وأنبتنا فيها من كل زوج بهيج تبصرة وذكرى لكل عبد منيب ونزلنا من السماء ماء ماء مباركا فأنبتنا به جنات وحب الحصيد والنخل باسقات لها طلع نضيد رزقا للعباد وأحيينا به بلدة ميتا كذلك الخروج ഇവിടെ ഉയർത്തെഴുന്നേൽപ്പതാണ് അൽഖുറൂജ്. അതിനുള്ള അവർക്ക് ബോധ്യപ്പെടുന്ന, അവരുടെ കണ്ണിൽ കാണുന്ന തെളിവുകൾ അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ ഉണർത്തുകയാണ്. അഫലം യംദുറു, എന്താ അഫലം യംദുറു, അവർ നോക്കുന്നില്ലേ. ആ എന്നുള്ളത് ഇസ്തിഫാമാണ്. ഫ എന്നുള്ളത് ആതിഫത്തിന്റേതാണ്. ലം നാഫിയ കഴിഞ്ഞ കാലത്തെ നിഷേധിക്കാനുള്ള അല്ലെങ്കിൽ നിരാകരിക്കാനുള്ള ലം. യംബുറു എന്നാണ് അവർ നോക്കുന്നു. അവർ നോക്കുന്നു ലം വന്നതുകൊണ്ടാണ് യംബുറൂന എന്നുള്ളതിൽ നൂന് കളഞ്ഞത്. ലം യംബുറു എന്നാണ് അവർ നോക്കിയിട്ടില്ല. അഫലം യംബുറു, ഇവിടെ ഈ ഫ നമ്മൾ പറഞ്ഞത് ആതിഫത്തിന്റേതാണ് എന്ന് പറഞ്ഞെങ്കിൽ ഇതിന്റെ മുമ്പ് ഈ ആയെ തുടർന്ന് ഒരു ജുംല അവിടെ സങ്കല്പിക്കലാണ്. അതിന്റെ മുഫസ്സിരുകൾ പറയുന്നത് അഅറദു അൻ ആയാത്തില്ല, ഇങ്ങനെയാണ്. അഅറദു അൻ ആയാത്തില്ല, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അവർ തിരിഞ്ഞു കളഞ്ഞിരിക്കുകയാണോ. അവിടേക്കാണ് ഈ ചോദ്യം. ആ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച്, ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അവർ തിരിഞ്ഞു കളഞ്ഞിരിക്കുകയാണോ. ഫലം യംബുറു ഇലസ്സമ, അങ്ങനെ അവർ ആകാശത്തിലേക്ക് നോക്കാതിരിക്കുകയും ചെയ്തിരിക്കുകയാണോ, അങ്ങനെയാണ് അതിന്റെ ഉദ്ദേശം. അഫലം യംബുറു ഇലസ്സമ, നമ്മളിപ്പോ അതിന്റെ ആശയാർത്ഥം പറയുമ്പോൾ ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ലേ എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഈ ആ ഇസ്തിഫാമിന്റെ ചോദ്യം ഉന്നയിക്കാനാണ്. ഫ അത് ആതിഫത്തിന്റേതാണ് എന്നാണ് വേറൊരു ജുംലയായിട്ട് ഈ ജുംല ബന്ധപ്പെടുത്തിട്ടുണ്ട്. ഈ വാക്യം വേറൊരു ബാക്കിയായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തിട്ടുണ്ട് എന്നാണ് ഈ ഫ അർത്ഥാക്കുന്നത്. അപ്പൊ ആ ബന്ധപ്പെടുത്തപ്പെടുന്ന വാക്യം ഏതാണ്? അതാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത് ഇവിടെ സങ്കല്പിക്കപ്പെടുന്ന ജുംല അഅറദു അൻ ആയാത്തില്ല, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അവർ തിരിഞ്ഞു കളഞ്ഞിരിക്കുകയാണോ. അങ്ങനെ ഫലം യംദുറു ഇലസ്സമ, ആകാശത്തിലേക്ക് അവർ നോക്കാതിരിക്കുകയും ചെയ്തിരിക്കുകയാണോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് ചോദിക്കുകയാണ്. നമ്മൾ മൊത്തത്തിൽ അതിന്റെ ആശയാർത്ഥം പറയുമ്പോൾ ഫലം യംദുറു ഇലസ്സമ, ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ലേ. ആകാശം എവിടെയുള്ളത്? ഫൗഖഹു, അവരുടെ മീതെയാണ്. ആകാശം അവരുടെ മീതെയാണ്. ആ മീതെയുള്ള ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ലേ. കൈഫ് ബനൈനഹ, ബനൈന നമ്മൾ നാം സൃഷ്ടിച്ചു, നിർമ്മിച്ചു, നിർമ്മിച്ചു. ബനൈനഹ അതിനെ നാം നിർമ്മിച്ചു എന്നാണ് ആകാശത്തെ. കൈഫ ബനൈനഹ, എങ്ങനെയാണ് നാം അതിനെ നിർമ്മിച്ചിരിക്കുന്നത്? വസയ്യന്നഹ, സയ്യന്ന നമ്മ അലങ്കരിച്ചു, നാം അലങ്കരിച്ചു. സയ്യന അലങ്കരിച്ചു, സയ്യന്ന നാം അലങ്കരിച്ചു. ഹ അതിനെ നന്ന ആകാശത്തെ, ഹ എന്നുള്ള ദമീർ ആകാശം അതിലേക്ക് സമയിലേക്കാണത് മടങ്ങുന്നത്. വാവു ആതിഫിന്റെ. അപ്പൊ വസയ്യന്ന ഹ നന്ന നാം അതിനെ അലങ്കരിക്കുകയും ചെയ്തത്. കൈഫ സയ്യന്ന ഹ അതാണ് വസയ്യന്ന നന്ന, എങ്ങനെയാണ് നാം അതിനെ അലങ്കരിക്കുകയും ചെയ്തിരിക്കുന്നത്. വമാലഹ മിൻ ഫുറൂജ്, വമാലഹ ലഹ നന്ന അതിന് ആകാശത്തിന് ലിസമ, മാലഹ ആകാശത്തിനില്ല, ഈ മ നാഫിയ നഫീന്റെ മ ആകാശത്തിനില്ല. വാവ് ഹാലിന്റെ വാവ്. ഫുറൂജ്, ഫുറൂജ് എന്ന് പറഞ്ഞാൽ ഫർജ്, ഫുറൂജ് ഫർജ് എന്ന് പറഞ്ഞാൽ പിന്നെ തശക്കുക് വിടവ്. വിടവ് തസദ്ദുഅ് തശക്കുക് എന്നൊക്കെ പറയും. രണ്ട് വസ്തുക്കൾക്കിടയിൽ കാണപ്പെടുന്ന വിടവിനാണ് ഫർജ് എന്ന് പറയാം. അതെന്റെ ബഹുവചനാണ് ഫുറൂജ്. മാലഹ ആകാശത്തിനില്ല, മിം ഫുറൂജ്, ഫുറൂജ് എന്ന് പറഞ്ഞാൽ വിടവുകൾ, പിളർപ്പ്, വിടവ് എന്നൊക്കെ അർത്ഥം. മിൻ സായിദത്താണ്, മിൻ സായിദത്താണ് എന്ന് പറഞ്ഞാൽ അതൊരു തൗക്കീദ് ശക്തിപ്പെടുത്തുന്ന ആശയം കൊണ്ടുവരും. അപ്പൊ യാതൊരു വിടവും എന്നർത്ഥം, യാതൊരു വിടവ്. അവിടെ ഈ യാതൊരു എന്നുള്ള ശക്തിയുണ്ടല്ലോ, അത് ഈ മിൻ വന്നതിനാലാണ്. അപ്പൊ മാലഹ ആകാശത്തിനില്ല, മിൻ ഫുറൂജ് യാതൊരു വിടവുകളും, ഒരു ക്യാപ്പുമില്ല. അവിടെയാണ് ഈ വാവുൽ ഹാൽ പറഞ്ഞ ആകാശത്തിന് യാതൊരു വിടവുമില്ലാത്ത അവസ്ഥയിലാണ് ആകാശമുള്ളത്. അങ്ങനെയുള്ള ആകാശത്തെ നാം നിർമ്മിക്കുകയും നാം അലങ്കരിക്കുകയും ചെയ്തിരിക്കുന്നു. അത് കൈഫ്, എങ്ങനെയാണ് എന്നുള്ളത് അഫലം യംദുറു, അവർ നോക്കുന്നില്ലേ, അതാണ് ചോദ്യം. അപ്പോ അഫലം യംദുറു ഇലസ്സമ, ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ലേ. ഫൗഖഹും, അവരുടെ മീതെയുള്ള ആകാശം അതിലേക്ക്. കൈഫ ബനൈനഹ, ആകാശത്തെ നാം എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വസയ്യന്നഹ, അതിനെ നാം എങ്ങനെയാണ് അലങ്കരിക്കുകയും ചെയ്തിരിക്കുന്നത്. വമാലഹ മിൻ ഫുറൂജ്, ആകാശം ഏതവസ്ഥയിലാണുള്ളത്? അതിൽ യാതൊരു വിടവും പിളർപ്പും ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ആകാശം ഉള്ളത്. ആകാശം മഹാത്ഭുതമാണ്. ഇങ്ങനെ ഈ ആകാശത്തെ സൃഷ്ടിച്ച അള്ളാഹുവിന് മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യനെ വീണ്ടും ഒരിക്കൽ കൂടി സൃഷ്ടിക്കുക എന്നുള്ളത് എന്താണ്? വളരെ എളുപ്പമാണ്, എന്താ ക്ഷിപ്രസാധ്യാണ് എന്ന് പറഞ്ഞല്ലേ. അതാണ് അഅൻതും അഷദ്ദു ഖൽഖൻ അമിസ്സമ, അള്ളാഹു ചോദിക്കുകയാണ്, അഅൻതും അഷദ്ദു ഖൽഖൻ, നിങ്ങളാണോ ശക്തിമത്തായ സൃഷ്ടിപ്പ്? അമിസ്സമ, അതല്ല ആകാശമാണ്. മനസ്സിലെ ആകാശം മഹാത്ഭുതല്ലേ. ആകാശം മഹാത്ഭുതാണ്. ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾ, ക്ഷീരപഥങ്ങൾ, ഗാലക്സികൾ, അതേപോലെ തന്നെ ക്ലസ്റ്ററുകൾ തുടങ്ങി വാനലോകം അത്ഭുതങ്ങളുടെ ദൃഷ്ടാന്താണ്. അത് മഹാത്ഭുതമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ അങ്ങനെയുള്ള ഒരു ഉപരി ലോകത്തെ പടച്ചിട്ടുണ്ട് എങ്കിൽ നിസ്സാരനായി മനുഷ്യനെ പടക്കുക എന്നുള്ള അള്ളാഹ്ക്ക് ഒരു പ്രയാസമല്ല. ഏതായാലും ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് മനുഷ്യനെ പുനർജനിപ്പിക്കുവാൻ കഴിയുമെന്നതിന്റെ ശക്തി തെളിവ് ഇങ്ങനെ അവർക്ക് കൂടി, നിഷേധികളായ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾക്ക് കൂടി പ്രാപ്യമായ നിലക്കുള്ള തെളിവുകളാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത്. അതൊക്കെ പിന്നെ ആകാശത്തെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയും. അതേപോലെ തന്നെ പിന്നെ സയ്യന അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശത്തെ അലങ്കരിച്ചു എന്നാണ്. എന്തുകൊണ്ടാണ് ആകാശത്തെ അലങ്കരിച്ചത്? നക്ഷത്രങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ടാണ് നക്ഷത്രങ്ങളെ കുറിച്ച് അള്ളാഹു മസാബിഹ് മിസ്ബാഹുകൾ എന്ന് പറഞ്ഞത്. തയ്യബ്, സൂറത്ത് മുൽക്കിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ വമാല ഹാമിയ ഫുറൂജ്, അതായത് പിന്നെ എന്താ പറഞ്ഞ സൂറത്തു മുൽക്കിന്റെ തുടക്കത്തില്, അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഉൽ ബസർ ഹൽ തറാ മിൻ ഫുതൂർ സുമ്മ ർജിഉൽ ബസറ കറതൈൻ യൻഖലിബു ഇലൈക ബസറ ഖാസിയം വഹുവ ഹസീർ. അല്ലാഹുവിന്റെ ആകാശത്തിലുള്ള സൃഷ്ടിപ്പിൽ ഒരേറ്റക്കുറച്ചിലും താളവ്യത്യാസമില്ലാതെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൽ വല്ല കുറവും ന്യൂനതയും കാണാൻ വേണ്ടി നോക്കുന്നവൻ ഇച്ഛാഭംഗപ്പെട്ട് ദൃഷ്ടി മടക്കുക എന്നുള്ളതല്ലാതെ യാതൊരു കുറവും കാണാൻ സാധിക്കൂല എന്നുള്ളതാണ്. അതേപോലെ എന്നാണ് അടുത്ത ആകാശമാണ്, അതിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മസാബിഹികളെ നിശ്ചയിച്ചതെന്നാണ്. നക്ഷത്രങ്ങൾ പിന്നെ അതിനൊക്കെ ഉദ്ദേശിച്ചാണല്ലോ ഈ മസാബിഹ് എന്ന് പറയുന്നത്. അത് അസ്സമാഉദ്ദുന്യയിലാണ്. ആ അസ്സമാഉദ്ദുന്യയാണ് ഏറ്റവും അടുത്ത ആകാശം. അത് കഴിഞ്ഞിട്ട് എത്ര ആകാശങ്ങളാണ്? വീണ്ടും ആറ് ആകാശങ്ങളാണ്. അപ്പോ ആകാശലോകം മഹാത്ഭുതമാണ്. തൈ, ഇനി അടുത്ത അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം, വൽ അർദ് മദദിനാഹ വ അൽഖൈന ഫീഹാ റവാസി. വൽ അർദ്, ഭൂമിയെയും ഭൂമിയെയും, വാവ് അത്ഫിന്റേത് അൽ അർദ്ദ, ഭൂമിയെയും ഭൂമിയെയും അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങനെ പടച്ചു അവിടുക്കാണ് ഈ വാവ് അത്ഫിന്റെ വാവ് മടങ്ങുന്നതാണ്. വൽ അർദ്ദ, ഭൂമിയെയും എങ്ങനെ അള്ളാഹു സൃഷ്ടിച്ചു എന്നുള്ളത് അവർ നോക്കുന്നില്ലേ. വൽ അർദ്ദ, ഭൂമിയെ, മദദിനാഹ, മദദിനാഹ മദ്ദ എന്നാല് വിശാലമാക്കി, വിശാലമാക്കി മദദിനാഹ, അതിനെ നാം വിശാലമാക്കി, മദദിന നാം വിശാലമാക്കി ഹ അതിനെ. വൽ അർമ മദദിനാഹ, ഭൂമിയെയും മദദിനാഹ, ഭൂമിയെ നാം വിശാലമാക്കി. അടു വിശാലമാക്കി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം എന്താ? വാസയോഗ്യമാം വിധം വിശാലമാക്കി, വാസയോഗ്യമാം വിശാലമാക്കി. വ അൽഖൈന ഫീഹ, ഭൂമിയിൽ നാം നിശ്ചയിക്കുകയും ചെയ്തു, ഇടുകയും ചെയ്തു. വാവാത്തിന്റെ അൽഖൈന, നാം വെച്ചു സ്ഥാപിച്ചു. അൽഖൈന ഫീഹ നഫിൽ അർദ്, ഭൂമിയിൽ. വ അൽഖൈന ഫീഹ, ഭൂമിയിൽ നാം സ്ഥാപിക്കുകയും ചെയ്തു. റവാസിയ, റവാസിയ, റവാസിയ എന്നുള്ളത് സവാബിത്നാർത്ഥം, ഉറച്ചത്, ഉറച്ചത് എന്നാണ് അതിന്റെ അർത്ഥം, ഇതിന്റെ പദാർത്ഥം. ഉറച്ചത്, ഉറച്ചവ, സാബിത്ത് സവാബിത്ത്. റവാസിയ എന്ന് പറഞ്ഞാൽ റാസിയത്തും ജമ്മ് റവാസിയ, റാസിയത്ത്. ഇത് വിശേഷണമാണ്, സിഫത്താണ്, അതിന്റെ മൗസൂഫ് അവിടെ പറഞ്ഞിട്ടില്ല. ഇതുകൊണ്ട് എന്താണ് വിശേഷിപ്പിക്കപ്പെട്ടതെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അൽഖൈന ഫിയ, ഭൂമിയിൽ നാം നിശ്ചയിക്കുകയും ചെയ്തു. ജിബാലൻ റവാസിയ, ജിബാലൻ റവാസിയ എന്നാണ് ഉറച്ച പർവ്വതങ്ങൾ, ഉറച്ച പർവ്വതങ്ങൾ, അതാണ്. റവാസി എന്ന് പറഞ്ഞാൽ ഉറച്ചത്, ഉറച്ചവ. ഉറച്ചവ ഏതാണ്? പർവ്വതങ്ങളാണ്. അപ്പൊ അൽഖൈന ഫിഹ, ഭൂമിയിൽ നാം നിശ്ചയിക്കുകയും ചെയ്തു റവാസിയ, പർവ്വതങ്ങളെ, ഉറച്ച പർവ്വതങ്ങളെ, ഉറച്ച പർവ്വതങ്ങളെ. അമ്പത്ന ഫിഹ, അമ്പത്ന നാം മുളപ്പിച്ചു, വാവാത്തുപിന്നത് അമ്പത്ന, അമ്പത്ത മുളപ്പിച്ചു, അമ്പത്ന നാം മുളപ്പിച്ചു, ഫിഹ ഫിൽ അർദ് ഭൂമിയിൽ, അമ്പത്ന ഫിഹ ഭൂമിയിൽ നാം മുളപ്പിക്കുകയും ചെയ്തു. എന്താ മുളപ്പിച്ചത്? മിൻ കുല്ലി സൗജിൻ ബഹീജ്, സൗജ് എന്ന് പറഞ്ഞ ജോഡി ഇണ, ബഹീജ് എന്ന് പറഞ്ഞ സുന്ദരമായ, വശ്യ സുന്ദരമായ, വശ്യമായ, സൗജിൻ ബഹീജ് എന്ന വശ്യമായ ജോഡി. കുല്ലി സൗജിൻ ബഹീജ്, എല്ലാ തരം വശ്യ സുന്ദരമായ ജോഡികളെ. മിൻകുല്ലി സൗജിൻ ബഹീജ്, വശ്യ സുന്ദരമായ ജോഡികൾ, എല്ലാ തരം ജോഡികളിൽ നിന്നും അമ്പത്ന ഫിഹ, ഭൂമിയിൽ നാം മുളപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഉദ്ദേശം സസ്യലതാദികളാണ്, സസ്യ ലതാദികൾ അല്ല, മിൻ അതിന്റെ യഥാർത്ഥ മാനയിൽ തന്നെയാണ്, മിൻ സഹിതത്തല്ല, ഒരു സംഗതിയിൽ നിന്ന് എന്നർത്ഥം കിട്ടാൻ. അപ്പോ അമ്പത്ന ഫിഹ, ഭൂമിയിൽ നാം മുളപ്പിക്കുകയും ചെയ്തു, മിൻകുല്ലി സൗജിൻ ബഹീജ്, സുന്ദരമായ ജോഡികൾ എല്ലാത്തിൽ നിന്നും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സസ്യലതാദികൾ ഏതെല്ലാണ്ടോ അതിൽ നിന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല ഭൂമിയിൽ മുളപ്പിക്കുകയും ചെയ്തു. സസ്യലതാദികൾ ഹൃദ്യമാണ്, സുന്ദര അല്ലെ, ചെടികൾ, അതിലെ പൂക്കൾ, അതേപോലെ തന്നെ വള്ളികൾ, ഇതൊക്കെ സുന്ദരാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ബഹീജ് എന്ന് അതിനെ വിശേഷിപ്പിച്ചത്. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ സൃഷ്ടിക്കുവാനുള്ള, പുനഃസൃഷ്ടി നടത്താനുള്ള മറ്റൊരു കഴിവിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല അതിനുള്ള തെളിവ് നരത്താണ്. അള്ളാഹു പറയുന്നു, വൽ അർദ മദദിനാഹ, ഭൂമിയെ നാം വാസയോഗ്യമാംവിധം വിശാലമാക്കുകയും ചെയ്തു. അതെങ്ങനെ എന്നുള്ളത് അവർ നോക്കുന്നില്ലേ. വ അൽഖൈന ഫീഹ റവാസിയ, ഭൂമിയിൽ നാം ഉറച്ച, ഭൂമിക്കാണി എന്നാണ് പർവ്വതങ്ങൾ അല്ലെ, ഉറച്ച പർവ്വതങ്ങളെ നാം നിശ്ചയിക്കുകയും ചെയ്തു. അമ്പത്നാഫിയ, ഭൂമിയിൽ നാം മുളപ്പിക്കുകയും ചെയ്തു, മിൻകുല്ലി സൗജിൻ ബഹീജ്, സസ്യലതാദികളിൽ നിന്ന് സുന്ദരമായ ഹൃദ്യമായ എല്ലാ തരം ജോഡികളിൽ നിന്നും ഭൂമിയിൽ നാം സൃഷ്ടിക്കുകയും മുളപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല എന്തിനാ ആകാശത്തെ പടച്ചത്, അതിനലങ്കൃതമാക്കിയത്, അതിൽ യാതൊരു വിടവുമില്ലാത്ത വിധം ആകാശത്തെ അള്ളാഹു സംവിധാനിച്ചത്, ഭൂമിയെ പടച്ചത്, ഭൂമിയിൽ പർവ്വതങ്ങൾ നാട്ടിയത്, അതിൽ ഹൃദ്യമായ സുന്ദരമായ സസ്യലതാദികൾ അള്ളാഹു സുബ്ഹാനഹു വതാല മുളപ്പിച്ചതൊക്കെ എന്തിനാണ്? അതാണ് തബ്സീറത്തൻ വദിക്ര ലികുല്ലി അബ്ദി മുനീബ്. തബ്സീറത്തൻ, തബ്സീറത്തൻ എന്ന് പറഞ്ഞാല് ഉൾക്കാഴ്ച, ഉൾക്കാഴ്ച എന്നോണമാണ്. വദിക്ര, ദിക്ര എന്ന് പറഞ്ഞാൽ ഉത്ബോധനം, വാമാത്തപ്പിൻ്റെത്. അപ്പൊ ഉത്ബോധനവുമായിട്ടാണ് തബ്സീറത്തൻ, ഉൾക്കാഴ്ച എന്നോണവും, വദിക്ര, ദിക്ര എന്ന് പറഞ്ഞാൽ ഉത്ബോധനം, വാവാത്തപ്പിൻ്റെത്. വദിക്ര ഉത്ബോധനം എന്ന നിലക്കുമാണ്. ആർക്കാണ് ഉൾക്കാഴ്ചയും ഉത്ബോധനവും? ലികുല്ലി അബ്ദി മുനീബ്, ലികുല്ലി അബ്ദിൻ എല്ലാ ദാസന്മാർക്കും, കുല്ലി അബ്ദ് അബ്ദന ദാസൻ, കുല്ലി അബ്ദ് എല്ലാ ദാസന്മാരും, ലികുല്ലി അബ്ദിൻ എല്ലാ ദാസന്മാർക്കും. എങ്ങനെയുള്ള ദാസന്മാർ? മുനീബ്, മുനീബ്, മുനീബ് എന്ന് പറഞ്ഞാല് മടങ്ങുന്നവൻ എന്നർത്ഥം. മുനീബ് എന്ന് പറഞ്ഞാൽ മടങ്ങുന്നവൻ, അനാബ മടങ്ങി, മുനീബ് മടങ്ങുന്നവൻ. മടങ്ങുന്ന എല്ലാ ദാസന്മാർക്കും എന്ന് പറഞ്ഞാൽ എവിടേക്ക് മടങ്ങണ ദാസന്മാരാ? ആ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് വിനയാനിതരായി ഭയചകിതരായി മടങ്ങുന്ന ദാസന്മാർക്ക് അല്ല. അപ്പോ ആകാശത്തെ പടച്ചത്, ഭൂമിയെ പടച്ചത് ഇതൊക്കെ തബ്സീറത്തൻ ഉൾക്കാഴ്ച എന്നോണവും, വദിക്ര ഉത്ബോധനം എന്ന നിലക്കുമാണ്. ആർക്ക്? ലികുല്ലി അബ്ദി മുനീബ്, അള്ളാഹുവിലേക്ക് സത്യം മനസ്സിലാക്കി മടങ്ങുന്ന, തൗബ ചെയ്ത് മടങ്ങുന്ന, ഭയചകിതരായി പ്രതീക്ഷയിൽ പ്രത്യാശയിൽ മടങ്ങുന്ന എല്ലാ ദാസന്മാർക്കും. മനസ്സിലായില്ലേ? അവർക്ക് ആണ്. ഉത്ബോധനവും ഉൾക്കാഴ്ചയും. അത്തരം മനുഷ്യന്മാരെന്ത് ചെയ്യും? ഇതിൽ അള്ളാഹുവിന്റെ സൃഷ്ടിയായ ആകാശത്തെ കാണുമ്പോൾ, അള്ളാഹുവിന്റെ സൃഷ്ടിയായ ഭൂമിയെ കാണുമ്പോൾ മനുഷ്യന്മാർക്ക് എന്തുണ്ടാവും? ഒരു പിന്നെ വിനയത്തുണ്ടാകും. അള്ളാഹുവിന്റെ കഴിവെന്ത് എന്നുള്ളത് അവർക്ക് ബോധ്യമാകും. പടച്ചവൻ ആരാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അള്ളാഹു സുബ്ഹാനഹു വതആല ഇനിയും ഈ നിഷേധികൾ അവർക്ക് പ്രാപ്യമായ, അവരുടെ ബുദ്ധിക്ക് എത്തിപ്പിടിക്കാവുന്ന പ്രാപ്യമായ തെളിവുകളെ ഇനി അവതരിപ്പിക്കണം. അള്ളാഹു വനസ്സൽന മിനസ്സമാഇ മാഅൻ മുബാറക, വനസ്സൽന നസ്സൽന നാം ഇറക്കി, അവതരിപ്പിച്ചു, നാം ഇറക്കി, നസ്സൽന നാം ഇറക്കി, വാവ് ആത്തിഫിൻ്റെത് അല്ലെങ്കിൽ വാവ് ഇസ്തീനാഫിയ. ഒരു ആശയം അതിൽ നിന്ന് വേറിട്ട് വേറെ തുടങ്ങുന്നു, അല്ലെങ്കിൽ പിന്നെ ഇവിടെ നാം പടച്ചു, നാം അലങ്കരിച്ചു, നാം വികസിപ്പിച്ചു, അല്ലെങ്കിൽ വിശാലമാക്കി, ഇതിലേക്കൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് വനസ്സൽന നാം ഇറക്കുകയും ചെയ്തു. വാവ് ആത്തിഫിൻ്റെത് മിനസ്സമാ ഈ ആകാശത്തിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് നാം ഇറക്കി. മാഅൻ മുബാറക്കൻ, മാൻ വെള്ളം, മുബാറക്കൻ മുബാറക്കായ ബർക്കത്തുള്ള അനുഗ്രഹീതമായ അനുഗ്രഹീതമായ വെള്ളം ആകാശത്തിൽ നാം ഇറക്കുകയും ചെയ്തു. ഫഅംബത്ന ബിഹി, ഫഅംബത്ന ഫ അത്ഫന്റേത് അംബത്ന നാം മുളപ്പിച്ചു, ബിഹി അതുകൊണ്ട് ആ വെള്ളം കൊണ്ട്, ഫഅംബത്ന ബിഹി ആ വെള്ളം കൊണ്ട് നാം മുളപ്പിക്കുകയും ചെയ്തു. ജന്നാത്തിൻ, ജന്നാത്തറ തോട്ടങ്ങൾ, ജന്നാത്ത് തോട്ടങ്ങൾ, തോട്ടങ്ങളും. വഹബ്ബൽ ഹസീദ്, ഹബ്ബൽ ഹസീദ്, ഹബ്ബ് പറഞ്ഞാല് ധാന്യം, ഹസീദ് ഹസീദ് എന്നാ കൊയ്തെടുക്കപ്പെട്ട, മഹ്സൂദ് എന്നർത്ഥം. ഹസീദ് എന്ന് പറഞ്ഞാൽ മഹ്സൂദ്, കൊയ്തെടുക്കപ്പെട്ട, കൊയ്തെടുക്കപ്പെടുന്ന, കൊയ്തെടുക്കപ്പെടുന്ന ധാന്യം എന്ന് പറഞ്ഞാൽ എന്താ? ഹസീദ് എന്നുള്ളത് ഇവിടെ ഈ ഹസീദ് ഉണ്ടല്ലോ, അത് സിഫത്താണ്, വിശേഷണാണ്, അതിന്റെ മൗസൂഫ് മഹദൂഫാണ്, കളയപ്പെട്ടതാണ്. വഹബ്ബ സർഇൽ ഹസീദ് എന്നാണ്, കൊയ്തെടുക്കപ്പെടുന്ന കൃഷി, അതിനുള്ള ധാന്യങ്ങൾ, അതിനുള്ള ധാന്യങ്ങൾ. ഇവിടെ പിന്നെ വഹബ്ബൽ ഹസീദ് എന്ന് പറഞ്ഞാൽ വഹബ്ബ സർഇൽ ഹസീദ് എന്നാണ്, കൊയ്തെടുക്കപ്പെടുന്ന കൃഷിക്കുള്ള ഹബ്ബ്, കൃഷിയുടെ അല്ലെങ്കിൽ കൃഷിക്കുള്ള ധാന്യങ്ങൾ, ഹബ്ബറ ധാന്യം. അപ്പൊ ഫഅംബത്ന ബിഹി ഈ വെള്ളം മുഖാന്തരം, മുഖേന നാം മുളപ്പിച്ചു, ജന്നാത്തിൻ തോട്ടങ്ങളെയും. വഹബ്ബൽ ഹസീദ് കൊയ്തെടുക്കപ്പെടുന്ന കൃഷിക്കുള്ള കൃഷിയുടെ ധാന്യങ്ങളെയും. ഇവിടെ അള്ളാഹു പറയുന്നു വനസ്സൽന മിനസ്സമാ ഇമാഅൻ മുബാറകൻ, മുബാറക്കായ വെള്ളത്തെ ആകാശത്തിൽ നിന്ന് നാം അവതരിപ്പിച്ചു. എന്തിനാ വെള്ളത്തിന് മാ മുബാറക്ക് എന്ന് പറഞ്ഞത്? ആകാശത്തിൽ നിന്ന് പെയ്യുന്ന മഴക്ക്, മഴ അനുഗ്രഹീതാണ്, അതിന്റെ അനുഗ്രഹം നാനോന്മുഖാണ് അല്ലേ. അത് വെള്ളം അതിന്റെ പിന്നെ ഖൈറാത്തും ബറക്കാത്തും എല്ലാവർക്കും അറിയാം. കുടിക്കാൻ, മനുഷ്യന് നനയ്ക്കാൻ, കുളിക്കാൻ, അതേപോലെ തന്നെ പിന്നെ ഭൂമി കൃഷിയോഗ്യമാക്കാനൊക്കെ അനിവാര്യമാണ്, ജീവിതത്തിന്റെ രഹസ്യം എന്ന് പറയും വെള്ളത്തെക്കുറിച്ച്. അതേപോലെ തന്നെ പിന്നെ വെള്ളം അതിന്റെ ബർക്കത്തുകൾ ധാരാളം, അതിനുള്ള ഖൈറാത്തുകൾ ധാരാളമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല മാഅൻ മുബാറകൻ എന്ന് പറഞ്ഞത്. അതിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശത്തിൽ നിന്ന് അവതരിപ്പിച്ചു. അങ്ങനെ ഫഅംബത്ന ബിഹി ആ വെള്ളം മുഖാന്തരം അള്ളാഹു സുബ്ഹാനഹു വതആല മുളപ്പിച്ചു ജന്നാത്തിൻ തോട്ടങ്ങളെയും. വഹബ്ബൽ ഹസീദ് കൊയ്തെടുക്കപ്പെടുന്ന കൃഷിയിലെ ധാന്യമണികളെയും. ഹസീദ് എന്ന് പറഞ്ഞ ഹസദ, പിന്നെ കൊയ്തെടുത്തു എന്നർത്ഥം, കൊയ്തെടുത്തു ഹസദ. വആതു ഹഖഹു യൗമ ഹസാദിഹി, എന്താ കൃഷിക്കുള്ള സകാത്ത്, കൃഷി ഉൽപ്പന്നങ്ങൾക്കുള്ള സകാത്ത് കൊല്ലം തികയുമ്പോഴല്ല, പിന്നെയോ കൃഷി കൊയ്യുന്ന ദിവസമാണ്, കൃഷി കൊയ്യുന്ന ദിവസം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കൃഷി ഉൽപ്പന്നങ്ങളുടെ സക്കാത്ത് നിങ്ങൾ നൽകണം. യൗമ ഹസാദിഹി, അതിനെ കൊയ്യുന്ന ദിവസം, കൃഷി കൊയ്യുന്ന ദിവസം അതിന്റെ പിന്നെ സക്കാത്ത് കൊടുക്കണം. അപ്പോ പിന്നെ 300 സാ നെല്ല് ഒരാൾ കൊയ്തെടുത്താൽ, കൊയ്ത് കറ്റട്ടി മെതിച്ച് പിന്നെ പാറ്റി പാറ്റിച്ച് എന്ത് കളയണം, പതിര് കളയണം. നെല്ല് 300 സാ അളന്നിട്ടുണ്ടെങ്കിൽ ആ 300 സായിന്റെ 1/10 അല്ലെങ്കിൽ 1/5 അതിന്റെ പിന്നെ കണക്കനുസരിച്ചിട്ട് സക്കാത്ത് കൊടുക്കണം. മനസ്സിലെ? അതിന് ഈ നെല്ല് കൊയ്ത് കൂട്ടിയിട്ട് പിന്നെ കൊല്ലം തേക്കാൻ പാടില്ല. പിന്നെയോ, നെല്ല് കൊയ്ത് കൂട്ടി അന്നാണ് എന്ത് ചെയ്യേണ്ടത്, അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത്. വാതു ഹക്കവും യൗമ ഹസാദി, അതേപോലെ തന്നെ കാരക്ക, അതേപോലെ തന്നെ കൃഷി ഉൽപ്പന്നങ്ങളൊക്കെ അങ്ങനെയാണ് അതിന്റെ സക്കാത്ത്. അതാണ് അന്ന് അതിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞ യൗമ ഹസ്വാദിഹി എന്നാണ്. ഹസ്വാദ് ഹസാദാണ് എന്താ, കൊയ്യ കൊയ്യ. അബ്ദുല്ലാഹി ബിനു ആമിർ റളിയല്ലാഹു തആല അൻഹു, ഒരു ദിവസം 7 മക്കൾ മരിച്ചു. അബ്ദുല്ലാഹി ബിനു ആമിർ റളിയല്ലാഹു അൻഹുവിന് ഒരു ദിവസം 7 മക്കൾ മരിച്ചു. ഒരു വാപ്പാക്ക് 7 മക്കൾ മരിക്കണം ഒരു ദിവസം, അതാ പ്ലാഗ് രോഗത്തിൽ. അങ്ങനെ അദ്ദേഹത്തെ അനുശോചിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വന്നപ്പോൾ, അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ രണ്ട് വരി കവിത ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം അൽഹംദുലില്ലാ ആശ്വസിക്കുകയാണ്. കാരണം എന്താ, കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വാപ്പ അല്ലെങ്കിൽ ഒരു ഉമ്മ ആ കുട്ടിയുടെ വിഷയത്തിൽ ക്ഷമിക്കുകയാണ്. അള്ളാഹു തന്നു, അള്ളാഹു തിരിച്ചെടുത്തു, ഇൻഷാല്ലാ അതിൽ അള്ളാഹു നമുക്ക് ഖൈർ അതിനേക്കാൾ ഉത്തമമായി നൽകട്ടെ, മുസീബത്തിൽ അള്ളാഹു പ്രതിഫലം നൽകട്ടെ എന്ന രീതിയിലൊരു രക്ഷിതാവ് ക്ഷമിക്കുകയാണ് എങ്കിൽ പിന്നെ അന്ത്യനാളിൽ ഈ കുട്ടി സ്വർഗവാതിൽ കാത്തിരിക്കുന്നതാണ്. മനസ്സിലായല്ലേ? അങ്ങനെ പിന്നെ സ്വർഗത്തിലേക്ക് തന്റെ രക്ഷി മാതാപിതാക്കളെ ആ കുട്ടി വലിച്ചു കൊണ്ടുപോകുന്നതാണ്. ആ കുട്ടിന്റെ ശുപാർശ അള്ളാഹു സുബ്ഹാന തആല സ്വീകരിക്കും. മനസ്സിലായി? അപ്പോ അതറിയാം അബ്ദുല്ലാഹി ബിനു ആമിർ റളിയല്ലാഹുവിന്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇങ്ങനെ മരിച്ചപ്പോൾ അദ്ദേഹം ഒരിക്കലും അക്ഷമനായില്ല. അസഹിഷ്ണുതയിൽ അദ്ദേഹം പെരുമാറിയില്ല. അദ്ദേഹത്തെ അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടി വന്ന ആളുകളോട് അദ്ദേഹം പറഞ്ഞത്, യംദി സഗീറു ഇദൻഖദത് അയ്യാമുഹു ഇസ്റൽ കബീരി വയൂലദുൽ മൗലൂദു വന്നാസു ഫീ ഖിസ്മിൽ മനിയത്തി ബൈനഹും കസ്റഉ മിൻഹു ഖായിമുൻ വഹസീദു. അതാണ് യംദി സഗീർ ഇദൻഖദത് അയ്യാമുഹു, കുട്ടി മരിച്ചു പോകും അവന്റെ നാളുകൾ തീർന്നാൽ. ഇസ്റൽ കബീരി, വലിയവർക്ക് പിന്നാലെ. വയൂലദുൽ മൗലൂദു, വീണ്ടും എന്ത് ചെയ്യും, ഇവിടെ ജന്മം നടക്കും. യൂലദുൽ മൗലൂദു വന്നാസ് ഫീ ഖിസ്മിൽ മനിയത്തി ബൈനഹും, ജനങ്ങൾ അവർക്കിടയിൽ അള്ളാഹു മരണം വിധിച്ച വിഷയത്തിൽ. കസ്റഇ, കൃഷിയിടത്തെ പോലെയാണ്. മിൻഹു, കൃഷിയിൽ ചിലത് ഖായിമുൻ, കൊയ്യാതെ നിൽക്കുന്നതാണ്. വ ഹസീദു, ചിലതോ ഹസീദാണ്, എന്താ കൊയ്യപ്പെട്ടതാണ്. ചിലത് കൊയ്ത് കിടക്കുന്നുണ്ടാവും, ചിലത് കൊയ്യാതെ നിൽക്കുന്നുണ്ടാവും. ഇതേപോലെയാണ് മരണം ജനങ്ങളിൽ, ചിലർ മരിച്ചെടുക്കുന്നുണ്ടാവും, ചിലർ മരിക്കാതെ നീച്ചെടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു ഈ കവിത ചൊല്ലി അദ്ദേഹം ആശ്വസിക്കുകയും അദ്ദേഹം ക്ഷമിക്കുകയുമാണ് ഉണ്ടായത് എന്നാണ്. അല്ല, കുല്ലിൻ ഹസീദ് എന്ന് പറഞ്ഞാൽ മഹ്സൂദ്, കൊയ്യപ്പെട്ടത് എന്നർത്ഥം. കൊയ്യപ്പെട്ട കൃഷിയിലെ ധാന്യങ്ങളെയും അതേപോലെ തന്നെ ജന്നാത്തിനെയും അള്ളാഹു സുബ്ഹാന തആല മാ അൻ മുബാറക്, ഈ അനുഗ്രഹീത വെള്ളത്തിലൂടെ അള്ളാഹു മുളപ്പിക്കുന്നു, വളർത്തുന്നു. ഹസീദ്, നമ്മൾ സൂറത്ത് ഖലം പഠിച്ചപ്പോ അതിൽ നമ്മൾ പറഞ്ഞില്ലേ അസ്ഹാബുൽ ജന്നയെ കുറിച്ച്? അസ്ഹാബുൽ ജന്ന എന്താ, അസ്ഹാബുൽ ജന്നന്റെ എങ്ങനെ നമ്മൾ വായിച്ചത് സൂറത്തുൽ ഖലമിൽ, നൂൻ വൽ ഖലമിൽ, ഇന്നാ ബലവ്നാഹും കമാ ബലവ്നാ അസ്ഹാബൽ ജന്ന അസ്ഹാബുൽ ജന്നന്റെ ചരിത്രത്തിൽ കാണാം. ആ ചരിത്രം എന്താ, ചരിത്രം പിന്നെ പിന്നെ ഒരു പിതാവ്, അയാൾക്കൊരു തോട്ടമുണ്ടായിരുന്നു. ആ പിതാവിന്റെ പതിവ് എന്താ, പിതാവ് തോട്ടം അതിൽ വിളയെടുക്കുന്ന ദിവസം അതിന്റെ സക്കാത്ത് കൊടുക്കും, അതിന്റെ വിളയിൽ നിന്ന് അതിന്റെ സക്കാത്ത് കൊടുക്കും, സദക്ക കൊടുക്കും. അപ്പൊ മിസ്കിന്മാർക്ക് അറിയാം ഇയാൾ വിള കൊയ്യണ ദിവസം ഏതാണ്. അപ്പൊ മിസ്കിന്മാർ രാവിലെ തന്നെ വരും വിള കൊയ്യാൻ വേണ്ടിയിട്ട്. ഇയാൾ വരുന്നതിന്റെ മുമ്പ് മിസ്കിന്മാർ അവിടെ വന്നിരിക്കുന്നുണ്ടാവും. കാരണം എന്താ, ഇയാൾ കൃഷി കൊയ്തിട്ടുണ്ടെങ്കിൽ മിസ്കിന്മാരുടെ വിഹിതം കൊടുത്തിട്ട് അയാളുടെ വിഹിതമായിട്ട് അയാൾ പോരാടുള്ളൂ. അതാണ് പതിവ്. ഈ നല്ല വാപ്പ മരിച്ചു, നല്ല വാപ്പ മരിച്ചപ്പോ എന്ത് ചെയ്തു, വാപ്പ മരിച്ചപ്പോ സൂപ്പി മൂപ്പനായി, മക്കളാണ് പിന്നെ അടുത്ത വർഷം കൃഷി കൊയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പൊ മക്കൾ കൃഷി കൊയ്യണിന്റെ തലേന്നാൾ അടക്കം പറയാണ് വാപ്പ ഇതുവരെ കൊയ്യണം എന്നൊക്കെ മിസ്കിന്മാർ വന്നിട്ട് എന്ത് ചെയ്യും, അവർ അവരുടെ വിഹിതം ഏറ്റുവാങ്ങിട്ട് പോകും. ബാക്കിയായിട്ടാണ് വാപ്പ പരിഹരിക്കാറുള്ളത്. ഒരു വിഹിതം വാപ്പ പെരകി കൊണ്ടുവരും, ഒരു വിഹിതം വാപ്പ വിത്തിനായിട്ട് എടുത്തു വെക്കും, ഒരു വിഹിതം മിസ്കിന്മാരുടെ ഓഹരി അത് കൊടുക്കും ചെയ്യും, അത് അവിടെ തന്നെ കൊടുക്കും. നമ്മള് മക്കള് പറയാണ് എന്താ നാളെ മിസ്കിന്മാര് വരുന്നതിന്റെ മുമ്പ് രാത്രി പോയിട്ട് നമുക്ക് കൊയ്യണം. മിസ്കിന്മാര് രാവിലെ ഉഷങ്കാലത്താണ് വരിക, രാവിലെ വരും. അപ്പൊ അതിന് മുമ്പ് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇത് കൊയ്തുകൊണ്ടിരുന്ന മിസ്കിന്മാരുടെ വിഹിതം ഇനി കൊടുക്കാൻ പറ്റൂല എന്ന് മക്കള് തീരുമാനിച്ച്. അങ്ങനെ അവരടക്കം പറഞ്ഞിട്ട് വേഗം പോവുക, രാത്രി ഇത് തീരുമാനിച്ചവര്. എന്നിട്ട് മിസ്കിന്മാരെത്തുന്നതിന് മുമ്പ് വിള കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മക്കൾ എന്ത് ചെയ്യാണ്, വേഗം തോട്ടത്തിലേക്ക് പോവുകയാണ്. തോട്ടത്തിലേക്ക് പോയപ്പോ എന്താ കണ്ടത്? ഫഅസ്ബഹത് കസ്വരീം ഫതനാദൌ മുസ്ബിഹ്, ഫഅസ്ബഹത് കസ്വരീം എന്നാണ്. ആ തോട്ടം അവിടെ കൊയ്യാൻ പോയിട്ട് വൈക്കോച്ചണ്ടി പോലും ഇല്ല, പിന്നെയോ ആകെ കരിഞ്ഞ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതാല എന്താണ്, ഫതാഫു അലൈഹ തായിഫ് മിർ റബ്ബിക് വഹും നായിമുൻ. ഇവരെ ഉറങ്ങിക്കിടക്കുന്ന സമയത്തുണ്ട്, ഈ തീരുമാനമൊക്കെ എടുത്തിട്ട് അവർ ഉറങ്ങുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല ആ കൃഷിയിടത്തിൽ ഒരു ശിക്ഷയെ അവതരിപ്പിച്ച് ആ ശിക്ഷ പോയിട്ട് എന്ത് ചെയ്ത്, ശിക്ഷ ആ കൃഷിയിടത്തിൽ ഇറങ്ങി. അവിടെ കൃഷി ഇല്ല, പിന്നെയോ ആകെ കൊയ്തെടുക്കപ്പെട്ട പിന്നെ കരിഞ്ഞ് ചാമ്പലായ ഒരു കുറച്ച് സ്ഥലം മാത്രം അവിടെ ഉണ്ടായിരുന്നു, ഒന്നുമില്ല അവിടെ, മനസ്സിലല്ലേ. അതോടുകൂടിയിട്ട് അവരാകെ ലിബ്യരായി, അവരെന്ത് ചെയ്ത് പിന്നെ ഇച്ഛാഭംഗപ്പെട്ട് അവർ പിന്നീട് തൗബ ചെയ്യണം, അവിടുന്ന് തൗബ ചെയ്യണം. അപ്പോ അവിടെ പിന്നെ ആ സംഭവത്തിലതാണ് അസ്ഹാബുൽ ജന്നന്റെ സംഭവത്തിലുള്ള എന്താണ്, അസ്ഹാബുൽ ജന്നന്റെ സംഭവത്തിലത് കൃഷി കൊയ്യണ ദിവസം എന്ത് ചെയ്യുന്നു, ആ വാപ്പ മിസ്കീന്റെ ഓഹരി കൊടുക്കരുത്, മൂന്നിലൊന്നാക്കിയിട്ട് മൂന്നിലൊന്ന് മിസ്കീന്മാർക്ക്, ഓരോരു വീട്ടിലേക്ക് ഓരോരു വിത്തിന്, ഇങ്ങനെയായിരുന്നു അയാളുടെ പതിവ് എന്നാണ്. ഏതായാലും കൊയ്യുന്ന കൃഷിയിലൂടെ ധാന്യങ്ങളെയും അള്ളാഹു സുബ്ഹാന തആല ഈ മുബാറക്കായ വെള്ളത്തിലൂടെ മുളപ്പിക്കുന്നു. ഇത് അള്ളാഹു സുബ്ഹാന തആല, ഇതൊക്കെ മനുഷ്യന്മാർക്ക് ദൃഷ്ടാന്തങ്ങളാണ്. ഈ ദൃഷ്ടാന്തം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാ പിന്നെ ഇവിടെ മനുഷ്യന്മാർക്ക് റോക്കറ്റിലൂടെ പോകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അവരുടെ കൺമുമ്പിൽ കാണുന്ന ദൃഷ്ടാന്തങ്ങളാണ്. ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ അവതരിപ്പിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്മാരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് എന്താണ് ഒരു പ്രയാസമുള്ളതല്ല, അതാണ് പറയുന്നത്. فأنبتنا به جنات وحب الحصيد والنخل باسقات لها طلع نضيد والنخل ഈത്തപ്പനകളെയും فأنبتنا به നല്ല ആ വെള്ളത്തിലൂടെ വെള്ളം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചു മുളപ്പിച്ചു. എന്തിനാ മുളപ്പിച്ചു? അന്നഖൽ, നഖൽ എന്നാണ് ഈത്തപ്പനകൾ, വാവാത്തിലെ ഈത്തപ്പനകളെയും അല്ലാഹു ഈ വെള്ളത്തിലൂടെ മുളപ്പിച്ചു. ഈത്തപ്പനകളുടെ പ്രത്യേകത എങ്ങനെ? ഈത്തപ്പനകൾ ജന്നാത്തിന്റെ മാതിരി അല്ലെങ്കിൽ ഹബ്ബൽ ഹസീദിന്റെ മാതിരി, അതിനൊരു പ്രത്യേകത ഉണ്ട്. വന്നഹൽ ബാസിഖാത്തിനെന്നാണ്, ബാസിഖാത്താണ് എന്താ ഉയർന്ന കാണ്ടങ്ങളിലാണ്, അതാണ് ഉയർന്നവ. ബാസിഖാത്ത് എന്ന് പറഞ്ഞാൽ ബുസൂഖ്, ബാസിഖാത്ത് എന്നാ ഉയർന്നവ, ഉയർന്നു വളർന്ന, അതാണ് ബാസിഖാത്ത് എന്ന് പറഞ്ഞാൽ ഉയർന്നു വളർന്ന ഈത്തപ്പനകളെയും ഫഅംബത്നാബിഹി ഈ അനുഗ്രഹീത വെള്ളത്തിലൂടെ നാം മുളപ്പിച്ചു അള്ളാഹു പറയുന്നു. ബാസിഖാത്ത്, ബാസിഖാത്ത് എന്നാ ഉയർന്നു വളർന്ന, ഉയർന്നു പൊങ്ങിയ നഹൽ ഈത്തപ്പനകൾ. ലഹ, ആ ഈത്തപ്പനകൾ കൊണ്ട് തൽഉൻ നദീദ്, തല തല എന്നാണ് കുല, ഈത്തപ്പന കുലകളില്ലേ, കുല ആ കുലകളുടെ പ്രത്യേകത നദീദ്, അത് ഒന്നൊന്നിനു മേൽ അടുക്കടുക്കായിട്ടാണ്. നദീദ് എന്ന് പറഞ്ഞാൽ അടുക്കടുക്കായുള്ള, ഒന്നിനു മേൽ ഒന്നെന്ന നിലക്ക് അടുക്കുകളായിട്ടുള്ള നദീദായിട്ടുള്ള തല കുലകൾ ലഹ ഈത്തപ്പനകൾക്കുണ്ട്. അടുക്കടുക്കായിട്ടുള്ള എന്നുള്ളൊരു പ്രയോഗം നമുക്ക് ഏതൊരു സുഹൃത്തിന് മുമ്പ് വന്നല്ലോ, വാക്കയിൽ വന്ന് ഇവിടെ ഫീ സിദ്രി മഖ്ദൂദ് വതൽഹിൻ മംദൂദ്, മംദൂദ് അവിടെ അതാണ് പിന്നെ അടുക്കടുക്കായിട്ടുള്ള പഴങ്ങൾ മംദൂദ്, അതിന്റെ അതേ അർത്ഥത്തിൽ നിന്ന് ഇവിടെ നദീദ്. അപ്പൊ വന്നഖല വാസിഖാത്തിൻ, അള്ളാഹു അനുഗ്രഹീത വെള്ളത്തിലൂടെ ഉയർന്ന് പൊങ്ങി നിൽക്കുന്ന ഈത്തപ്പനകളെയും സൃഷ്ടിച്ചു. ലഹ, ആ ഈത്തപ്പനകൾ കൊണ്ട് തൽ ഒന്നദീദ് അടുക്കടുക്കളായി ഒന്നിനുമേൽ ഒന്നെന്ന നിലയിലുള്ള കുലകൾ. ഈ നിഷേധികൾക്ക് ഒക്കെ സുപരിചിതമായ ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉണർത്തുന്നത്. ഇതൊക്കെ അള്ളാഹു സുബ്ഹാന തആല എന്തിനാ എന്തിനാ ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ് വന്നഖ് ഇതൊക്കെ അള്ളാഹു സുബ്ഹാന തആല എന്തിനാ ഈ അനുഗ്രഹീത വെള്ളത്തിലൂടെ അള്ളാഹു മുളപ്പിച്ചതും സൃഷ്ടിച്ചതും? റിസ്ഖൻ ലിൽ ഇബാദ്, ദാസന്മാർക്കുള്ള അന്നം എന്നോണമാണ്, ഉപജീവനം എന്നോണമാണ്. റിസ്ഖൻ ലിൽ ഇബാദ്, ദാസന്മാർക്കുള്ള അടിയാന്മാർക്കുള്ള റിസ്ഖ്, ഉപജീവനം എന്നോണമാണ്. فأنبتنا به جنات وحب الحصيد والنخل باسقات لها طلع نضيد رزقا للعباد. പിന്നെ അല്ലാഹു പറയുന്നു വഅഹ്യൈന ബിഹി വഅഹ്യൈന, നാം സജീവമാക്കുകയും ചെയ്തു. അഹ്യൈന, നാം ജീവിപ്പിച്ചു. അഹ്യൈന, അഹ്യ എന്ന് പറഞ്ഞാൽ ജീവിപ്പിച്ചു. അഹ്യൈന, നാം ജീവിപ്പിച്ചു, വാവാത്ഫിന്റെ. വഅഹ്യൈന ബിഹി, ഈ ബിൽമാ ഇ മുബാറക്, ബിമാ ഇ മുബാറക്, ഈ അനുഗ്രഹീത വെള്ളത്തിലൂടെ നാം ജീവിപ്പിച്ചു, സജീവമാക്കി. ആരെ? ബൽദതൻ മൈതൻ, നിർജീവമായ നാടിനെ, സ്ഥലത്തെ. ബൽദതൻ സ്ഥലം, മൈതൻ മൈതൻ എന്ന നിർജീവമായ, നിർജീവമായ നാടിനെ ഈ വെള്ളം കാരണത്താൽ, വെള്ളത്തിലൂടെ, വെള്ളം മുഖാന്തരം നാം സജീവമാക്കുകയും ചെയ്തു. ബൽദത്തൻ, ബൽദത്ത് എന്നുള്ള പ്രയോഗം നോക്കാൻ സ്ത്രീലിംഗല്ലേ ബൽദത്ത്, പക്ഷെ മൈത്തൻ എന്നാ പറഞ്ഞത്, മൈത്തത്തൻ എന്ന് പറഞ്ഞില്ല, മൈത്തൻ എന്നാ പറഞ്ഞത്. സിഫത്താകുമ്പോ എങ്ങനെ പറയേണ്ടത്? മൈത്തത്തൻ എന്നല്ലേ, ബൽദത്തൻ മൈത്തത്തൻ, പക്ഷെ ഇവിടെ മൈത്തൻ എന്നുള്ളത്. പക്ഷെ ഇവിടെ ബൽദത്തൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം മക്കാൻ എന്നാണ്, സ്ഥലം എന്നാണ്. അപ്പൊ ആശയത്തിലേക്കാണ് ഇവിടെ, ആശയത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മൈത്തൻ എന്നുള്ളതുകൊണ്ട്. അപ്പൊ അഹ്യൈന ബിഹി, ഈ അനുഗ്രഹീത വെള്ളത്തിലൂടെ നാം ജീവിപ്പിച്ചു, സജീവമാക്കി. ബൽദത്തൻ മൈത്തൻ, നിർജീവമായ സ്ഥലത്തെ, സ്ഥലത്തെ. മഴ പെയ്യോളെങ്ങനെ? മഴയോ ആകെ ഉണങ്ങി വരണ്ട് വറ്റി ഇങ്ങനെയാണ്. പക്ഷെ മഴ പെയ്യുന്നതോട് കൂടിയിട്ട് ആ നിർജീവമായ സ്ഥലം സജീവാകും, സജീവാകും. അതാണ് അള്ളാഹു ഇവിടെ പറയുന്നത് വഹ്യൈന ബിഹി ബൽദത്തൻ മൈതൻ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പറയാം ഇതൊക്കെ എന്തിനാ? ഇത് അള്ളാഹു സുബ്ഹാനഹു വതാല ഭൂമിശാസ്ത്രം പഠിപ്പിക്കാനും, അതേപോലെ തന്നെ അള്ളാഹു പിന്നെ ഇവിടെ ഗോളശാസ്ത്രം പഠിപ്പിക്കാനും, അതേപോലെ ആകാശത്തെ കുറിച്ച് ഇതിനില്ല. ഇത് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ ഇത് പറഞ്ഞത്. പിന്നെയോ ഇവിടെ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ കെതാലിക്കൽ ഖുറൂജ്, കെതാലിക്ക് ഇതുപോലെയാണ്. എന്ത് അൽ ഖുറൂജ്? ഖുറൂജ് ആണെന്താ? ആ മനുഷ്യന്മാര് ഖബറിൽ നിന്ന് പുറത്തു വന്ന് മനുഷ്യന്മാര് ഉയർത്തെഴുന്നേൽക്കുന്നത്, മനുഷ്യന്മാര് ഉയർത്തെഴുന്നേൽക്കുന്നത്. ഇതൊക്കെ ആരാ ചെയ്തത്? അള്ളാഹു ആണ്. എങ്കിൽ കെതാലിക്ക് അപ്രകാരമാണ് അൽ ഖുറൂജ്, മനുഷ്യന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പ്. അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യന്മാരെന്ത് ചെയ്യും? പുനർജനിപ്പിക്കും, ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്നിട്ട് ഉയർത്തെഴുന്നേറ്റ മനുഷ്യന് വിചാരണുണ്ട്, അവന്റെ ഇവിടുത്തെ പുരുഷായുസിനെ കുറിച്ച് അവിടെ ചോദ്യം ചെയ്യും. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അതിലൂടെ പറയുന്നത്. കെതാലിക്ക് ഇതുപോലെയാണ് അൽ ഖുറൂജ്, നിർജീവമായ മണ്ണ്, അതിലെ അള്ളാഹു സുബ്ഹാനഹു വതാല മഴ വർഷിപ്പിച്ചിട്ട് എന്ത് ചെയ്യണത്? അതിനെ സജീവാക്കണം, അതിൽ അതിൽ സസ്യലതാദികളെ മുളപ്പിക്കണത്. ഇതേപോലെയാണ് അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ കാഹളത്തിലൂന്ന മലക്ക് കാഹളത്തിലൂതിയാൽ എല്ലാവരും മരിക്കും, എല്ലാവരും മരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ആ മരിച്ചതിൽ പിന്നെ വീണ്ടും ഒരു കാഹളത്തിലൂതും. എല്ലാവരും നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും കാഹളത്തിൽ ഊതിയിട്ടുണ്ട് എങ്കിൽ അതിനെ തുടർന്നൊരു മഴ പെയ്യും. ആ മഴ തട്ടിയാണ് എന്ത് ചെയ്യണത്? ആ മനുഷ്യന്മാർ ഉയർത്തെ നിൽക്കുന്നത്. മനുഷ്യന്റെ എല്ലാ അവയവങ്ങളും നശിക്കും, എല്ലാ അവയവങ്ങളും നശിക്കും. വാൽക്കുറ്റി ഒഴിച്ച്, വാൽക്കുറ്റി എന്ന് പറഞ്ഞാൽ അതിനാണ് അജബ് ധനൂബ് എന്ന് പറയുന്നത്. അജബ് ധനൂബ്, ഈ മനുഷ്യന്റെ വാൽക്കുറ്റി എന്ന് പറഞ്ഞാല് പിന്നെ നട്ടെല്ലിന്റെ അവസാനത്തിലുള്ള കശേരുക്കളിൽ അവസാനത്തെ ഭാഗമാണ് അത്, പിന്നെ വാൽക്കുറ്റി. അതുമാത്രം നശിക്കൂല, അതുമാത്രം നശിക്കൂല. മനുഷ്യന്മാരുടെ എല്ലാ മാംസവും തൊലിയും ഇതൊക്കെ നശിക്കും. അമ്പിയാക്കളുടേതൊഴിച്ച്, അമ്പിയാക്കളുടേതൊഴിച്ച് ബാക്കിയുള്ളവരുടെ ഇതെല്ലാം ജീർണിക്കും, മണ്ണിൽ ലയിക്കും. മനുഷ്യന്മാരുടെ മണ്ണിൽ ദഹിക്കാത്ത, ലയിക്കാത്ത അവയവം അതൊന്ന് മാത്രമാണ്, അത് മനുഷ്യന്മാരുടെ വാൽക്കുറ്റിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ നമ്മളുടെ പിന്നെ ഇതുണ്ടല്ലോ നട്ടെല്ല്, നട്ടെല്ലിന്റെ അവസാനത്തിൽ കാണുന്ന ഒരെല്ലാണത് വാൽക്കുറ്റി. അതിനാണ് അജബ് ധനൂബ് എന്ന ഹദീസിൽ കാണാം. അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു മഴ വർഷിപ്പിക്കും, ആ മഴയേറ്റതിനു ശേഷം ഈ മനുഷ്യന്മാരുടെ വാൽക്കുറ്റിയിൽ നിന്ന് മനുഷ്യന്മാരെ ദൈവം മുളക്കും. മുളക്കും ആണോ. ഈ അഹ്യൈ മഴ ഏറ്റിട്ട് അഹ്യൈന ബിഹി ബൽദത്തൻ മൈത്തൻ എന്നറല്ലേ, കദാലിക് ഇതുപോലെയാണ് അൽ ഖുറൂജ്. മഴയേറ്റ് മനുഷ്യന്മാരുടെ പിന്നെ മനുഷ്യന്മാരിങ്ങനെ മുളപൊട്ടിണ്ടാണ് പോലെ ഉണ്ട് ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞു ഖദ് അലിംന മാ തൻഖുസുൽ അർളു മിൻഹും, ഖദ് അലിംന നാം മനസ്സിലാക്കിയിട്ടുണ്ട് മാ തൻഖുസുൽ അർളു മിൻഹും, ഭൂമി മനുഷ്യരിൽ നിന്ന് തിന്നു തീർക്കുന്നത് കുറക്കുന്നത് എന്താണെന്ന്. എന്നാ മനുഷ്യൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഭൂമി എല്ലാം തിന്നും. ഏതൊഴിച്ച്? ഈ വാൽക്കുറ്റി ഒഴിച്ച്. അതൊരിക്കലും മനുഷ്യന്റേത് നശിക്കൂല, അത് ഒരിക്കലും മനുഷ്യന്റേത് നശിക്കൂല. അതിൽ നിന്നാണ് അന്ത്യനാൾ ഉയർത്തെഴു നിൽക്കുക. തപാൻ എല്ലാ മനുഷ്യന്മാരെയും ഭൂമി തിന്നും എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ആരൊഴിവ? അംബിയ മുർസലീങ്ങൾ ഒഴിവാണ്. ഇന്നല്ലാഹു ഹറമ അലൽ അർളി അജ്സാദൽ അംബിയ, നബിമാരുടെ ജസദുകൾ അള്ളാഹു ഭൂമിക്ക് ഹറാമാക്കിയിട്ടുണ്ട്, ഭൂമിക്ക് ഹറാമാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാവർക്കും ഭൂമിയിൽ ലയിക്കുക, മണ്ണിൽ അലിയുക എന്നുള്ള പ്രത്യേകത ഉണ്ട്. മനുഷ്യന്മാരുടെ ആ ഒരു അവയവത്തിന് ഒഴിച്ച്, മനസ്സിലായി, വാൽക്കുറ്റിയാകുന്ന അവയവത്തിന് ഒഴിച്ച് അതൊരിക്കലും നശിക്കൂല. അതിൽ നിന്നാണ് പിന്നീട് ഒരു മഴയേറ്റ് അൽ ഖുറൂജ് ഉയർത്തെഴുന്നേൽപ്പ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് കദബത് ഖബ്ലഹും ഖൗമു നൂഹി വഅസ്ഹാബുർ റസ് വസമൂദ് വആദ് വഫിർഔൻ വഇഖ്വാനു ലൂത്ത് വഅസ്ഹാബുൽ ഐക വഖൗമു തുബ്ബഇൻ കുല്ലുൻ കദബർ റുസുല ഫഹഖ വഈദ്. പൂർവകാലത്ത് നബിമാരെ കളവാക്കിയ ജനസമൂഹങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല അനുസ്മരിക്കുകയാണ്. അതെന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഈ സന്ദർഭത്തിൽ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പൂർവകാലത്ത് നബിമാരെ കളവാക്കിയ സമൂഹങ്ങളെ എടുത്തു ഉദ്ധരിക്കുന്നത്? എന്തിനാ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ കളവാക്കപ്പെടുകയാണ്. വളരെ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്. ഒരിക്കലും കളവാക്കാനോ നിഷേധിക്കാനോ പാടില്ലാത്ത വിഷയങ്ങൾ പറയുമ്പോൾ അവരുടെ കൂട്ടുകാരനെയാണ് അവരെന്ത് ചെയ്യുന്നത്, കളവാക്കുന്നത്. അപ്പൊ ഇതിൽ എത്ര പ്രയാസം ഉണ്ടാവും, എത്ര വേദന ഉണ്ടാവും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്, കളവാക്കലും കളിയാക്കലും നിങ്ങൾക്ക് മാത്രമുള്ള സമ്മാനമല്ല പ്രതിയോഗികളിൽ നിന്ന്. പ്രത്യുത അത് പൂർവ്വകാലത്തുള്ള നബിമാരെ തേടിയും എത്തിയിട്ടുണ്ട്. അതിന് ഒരു ഉദാഹരണം അള്ളാഹു പറയുന്നത് കദബത് ഖബ്ലഹും, ഇവരുടെ മുമ്പ് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ അവരുടെ മുമ്പ്, ഖബ്ലഹും അവർക്ക് മുമ്പ് കളവാക്കിയിട്ടുണ്ട്. ആര്? ഖൗമു നൂഹിൻ, നൂഹിന്റെ ജനത, നൂഹിന്റെ ജനത, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമൂഹം ഇവർക്ക് മുമ്പ് കളവാക്കിയിട്ടുണ്ട്. മക്കാരുടെ മുമ്പ് നൂഹ് നബിയെ കളവാക്കിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ ഖമറിൽ, വഖാലു മജ്നൂനുൻ വസ്ദുജിർ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമ എന്നപ്പോ വഖാലു, അവർ പറഞ്ഞു മജ്നൂൻ, ഭ്രാന്തനാണ്. അങ്ങനെ പിന്നെ അദ്ദേഹത്തെ അവർ ദൂരപ്പെടുത്തുക ചെയ്തു. ഏതായാലും ഖൗമു നൂഹ്, നൂഹിന്റെ ജനത കളവാക്കി. അസ്ഹാബുർ റസ്സും കളവാക്കി. നമുക്ക് ആദ്യമായിട്ട് വരുന്ന ഇതാണ് അല്ലെ അസ്ഹാബുർ റസ്. റസ് എന്ന് പറഞ്ഞെങ്കിൽ കിണറിനാണ് പറയാ, പടുക്കാത്ത കിണറിന് റസ് എന്ന് പറയും. പടുക്കാത്ത കിണർ അതിനാണ് റസ് എന്ന് പറയാം. അസ്ഹാബുർ റസ് എന്ന് പറഞ്ഞാൽ കിണറിന്റെ ആളുകൾ എന്നർത്ഥം. കിണറിന്റെ ആളുകൾ വാവ് അഥബിന്റെ അസ്ഹാബുർ റസ്. അസ്ഹാബുർ റസ്സും കളവാക്കി. ആരാണ് അസ്ഹാബുർ റസ്? അസ്ഹാബുർ റസ് റസ്സിനടുത്ത് സ്ഥലമുണ്ട് അല്ലേ? എവിടെ സ്ഥലം റസ്? ആ ഖസീമിനടുത്തൊരു റസ് ഉണ്ട് അല്ലേ, ഖസീമിലും. അതേപോലെ ഹിജാസിനടുത്തൊരു റസ് ഉണ്ട്, ഹിജാസിന്റെ ഭാഗത്ത്, വടക്കൻ ഭാഗത്ത് റസ് ഉണ്ട്. നജദിലൊരു റസ് അറിയപ്പെട്ട റസ്, അതാണ് ഖസീമിനുള്ളത്. പിന്നെ ഹിജാസിൽ ഒന്നുണ്ട് റസ്. ഇവിടെ അസ്ഹാബുർ റസ് ആരാണ്? ഇത് ഈ വിഭാഗം അവരും എന്താണ്, നബിമാരെ കളവാക്കിയവരാണ്. അയിലിഷ്കാരല്ല, കാരണം എന്താ, കദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ വഅസ്ഹാബുർ റസ്, അസ്ഹാബുർ റസും കളവാക്കിയിട്ടുണ്ട്. ആരാണ് ഈ അസ്ഹാബുർ റസ്? അവര് നിർണയിക്കുന്ന വിഷയത്തിൽ മുഫസ്സിരീങ്ങൾക്ക് പല അഭിപ്രായങ്ങളാണ്. കാരണം എന്താ, കിണറിന്റെ ആളുകൾ എന്നാണ്, അവരിലേക്ക് നിയോഗിതനായ പ്രവാചകനെ അവർ വധിക്കുകയും കിണറ്റിലെറിയുകയും ചെയ്തിട്ടുണ്ട്, വധിച്ച് കിണറ്റിലെറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അസ്ഹാബുർ റസ് എന്ന പേര്. തങ്ങളിലേക്ക് നിയോഗിതനായ ആ ജനവിഭാഗം ആരാകട്ടെ, അവരേത് എന്ന് നിർണയിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അവരിലേക്ക് നിയോഗിതനായ പ്രവാചകനെ അവർ കളവാക്കി, ആക്രമിച്ചു, വധിച്ചു, എന്നിട്ട് കിണറ്റിലെറിഞ്ഞു. അതാണ് അവരുടെ കുറ്റം അസാബുറസിന്റെ. അപ്പൊ ആ വിഭാഗമാരാണ്, ഒരു വിഭാഗം പറഞ്ഞത് സമൂദ് ഗോത്രത്തിന്റെ പിന്മുറക്കാരാണ്, സമൂദ് ഗോത്രത്തിന്റെ പിന്മുറക്കാരാണ്, സമൂദ് ഗോത്രത്തിന്റെ പിന്മുറക്കാരാണ്. അവരിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു പ്രവാചകനെ നിയോഗിച്ചു. ആ പ്രവാചകനെ അവർ വധിക്കുകയും അവിടെ ഉണ്ടായിരുന്ന കിണറ്റിലേക്ക് അയാൾ അദ്ദേഹത്തെ ആ പ്രവാചകനെ അവർ എറിയുകയും ചെയ്തു. വേറൊരു വിഭാഗം മുഫസ്സിനീങ്ങൾ പറഞ്ഞത് അസ്ഹാബുർ റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഹബീബുൻ നജ്ജാർ, ഹബീബുൻ നജ്ജാർ പിന്നെ സൂറത്ത് യാസീൻ എടുത്തപ്പോ യാസീനിൽ പറഞ്ഞില്ലേ يَا لَيْتَ قَوْمِي يَعْلَمُونَ بِمَا غَفَرَ لِي رَبِّي وَجَعَلَنِي مِنَ الْمُكْرَمِينَ എന്നൊക്കെ പറയില്ലേ. ഈ ഹബീബുൻ നജ്ജാർ അദ്ദേഹത്തെ കളവാക്കിയ അന്താക്കിയ ദേശക്കാരാണ്. അന്താക്കിയ, അന്താക്കിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഹബീബുൻ നജ്ജാർ പിന്നെ ഉത്പാദനം നടത്തിയത്, ദൈവത്ത് നടത്തിയത്. ഈ ഹബീബുൻ നജ്ജാറിനെ അവരെന്ത് ചെയ്ത് പിന്നെ പിന്നെ ശരീരത്തിൽ തുളയുണ്ടാക്കിയിട്ട് പിന്നെ ഒരു മതിലിൽ കെട്ടി തൂക്ക ചെയ്ത്, പിന്നെ അങ്ങനെ അദ്ദേഹം മരിച്ചപ്പോ അദ്ദേഹത്തെ പിന്നീട് അവർ കണ്ടിലെറിയാ ചെയ്തത്, കണ്ടിലെറിയ ചെയ്ത് ചരിത്രത്തിൽ അള്ളാഹു ആലം. അപ്പോ അതുകൊണ്ടാണ് പിന്നെ പിന്നെ ഹബീബുൻ നജ്ജാറിനെ കൊന്ന ആളുകൾ അവരാണ് അസ്ഹാബുർ റസ്, അതാണ് ഉദ്ദേശം എന്ന് പറഞ്ഞവരുണ്ട്. വേറെ ചിലർ പറഞ്ഞത് ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയാണ് അസ്ഹാബുർ റസ് എന്നാണ്. ഇമാം ഇബ്നു ജരീർ അത്തബരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുത്ത അഭിപ്രായം അതാണ്, അസ്ഹാബുർ റസ് അസ്ഹാബുൽ ഉഖ്ദൂദ് ആണ്. അസ്ഹാബുർ റസ് അസ്ഹാബുൽ ഉഖ്ദൂദ് ആണ്. ആരാ അസ്ഹാബുൽ ഉഖ്ദൂദ്? ആ കിടങ്ങിന്റെ ആളുകൾ. ആരാ കിടങ്ങിന്റെ ആളുകൾ? എവിടെയാണ് അതിനെ കുറിച്ച് പറഞ്ഞത്? സൂറത്തുൽ ബുറൂജിൽ ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. സൂറത്തുൽ ബുറൂജിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ കിടങ്ങിന്റെ ആളുകൾ, വലിയ കിടങ്ങുകൾ കുഴിച്ച് വിശ്വാസി സമൂഹങ്ങളെ ആ കിടങ്ങുകളിൽ തള്ളി, അതിലാദ്യം ഇന്ധനം നിറച്ച് തീ കൊളുത്തിയിട്ട് ആ കിടങ്ങിലേക്ക് തള്ളിയിട്ട് കൊന്ന ഒരു സംഘം ദുഷ്ടന്മാർ. അവർ യമനിലായിരുന്നു ഉണ്ടായിരുന്നത്, യമനിലെ നജറാനിൽ, മനസ്സിലായില്ലേ? ആ അന്ന് അതിന് റഹ്മക്കല്ല അതിന് നേതൃത്വം നൽകിയ ആള് പേര് ദൂനവാസ് എന്നാണ്. ദൂനവാസ് എന്ന സുറാ, അപ്പൊ ദൂനവാസ് എന്ന സുറാ തുബൈന്റെ പിന്മുറക്കാരിൽപ്പെട്ടാണ്, തുബൈന്റെ പിന്മുറ നമുക്ക് വിശദീകരിക്കാം. ഏതായാലും അവരാണ് കിടങ്ങ് കുഴിച്ചിട്ട് ആ കിടങ്ങിലേക്ക് തള്ളി വിശ്വാസികളെ കൊന്ന ആളുകൾ, അവരാണ് അസ്ഹാബുർ റസ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അസ്ഹാബുർ റസ് ഏത് എന്ന് നിർണയിക്കുന്നതിൽ പല അഭിപ്രായങ്ങളാണ്. പക്ഷേ അതിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ ഉണർത്തിയ വിഷയം എന്താ? അസ്ഹാബുർ റസ് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവാചകന്മാരെ കളവാക്കിയിട്ടുണ്ട്. സമൂദ്, സമൂദും, സമൂദ് നമുക്കറിയാം വിശദീകരിക്കണം. സമൂദ് ആരെ കളവാക്കിയത്? സമൂദ് ആരെയാണ് കളവാക്കിയത്? സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമി, സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയാണ് സമൂദ് കളവാക്കിയത്, സമൂദ് ഗോത്രം. വആദുൻ, ആദും കളവാക്കി. ആദ് ആരെ കളവാക്കിയത്? ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമി. സമൂദ് ഇന്നത്തെ അൽ ഉല എന്ന് പറയുന്ന സ്ഥലത്ത് മദായിൻ സ്വാലിഹ് അസ്ഹാബുൽ ഹിജർ. ആദ് എന്ന് പറഞ്ഞാൽ അഹ്കാഫിൽ, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ ഹദർമൗത്തിന്റെയും ഒമാന്റെയും ഇടയിലുള്ള അഹ്കാഫ് മണൽത്തിട്ടകൾ, അതിലായിരുന്നു ഈ ആദ് ഗോത്രം വസിച്ചിരുന്നത്. അവരിലേക്ക് നിയോഗിതനായ പ്രവാചകനാണ് ഹൂദ്. ആദ് ഗോത്രവും കളവാക്കിയിട്ടുണ്ട് പ്രവാചകനെ, ഹൂദ് നബിയെ. ഫിർഔൻ, ഫിർഔനും കളവാക്കി. ഫിർഔൻ ആരാ? ഫിർഔൻ എവിടെ ഉണ്ടായിരുന്നത്? ഈജിപ്തിൽ. ഫിർഔൻ ആരെയാണ് കളവാക്കിയത്? മൂസാ നബിയെയും ഹാറൂൻ നബിയെയും. അപ്പൊ ഫിർഔനും കളവാക്കിയിട്ടുണ്ട്. അപ്പൊ كذبت قبلهم قوم نوح نفسراسل ما തങ്ങളെ ആശ്വസിപ്പിച്ച അല്ലാഹു പറയാണ്, നിങ്ങളെ മാത്രമല്ല പ്രവാചകരെ കളവാക്കിയിട്ടുള്ളത്, നിങ്ങൾക്ക് മുമ്പ് നൂഹിന്റെ ജനത നൂഹിനെ കളവാക്കി, അസ്ഹാബുർ റസ് അവരിലേക്ക് നിയോഗിതനായ പ്രവാചകനെ കളവാക്കി, സമൂദ് സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കളവാക്കി, ആദ് ഹൂദ് നബിയെ കളവാക്കി, ഫിർഔൻ മൂസയെയും ഹാറൂനെയും കളവാക്കി, വഇഖ്വാനു ലൂത്ത് ലൂത്തിന്റെ സഹോദരങ്ങളും കളവാക്കി. ലൂത്തിന്റെ സഹോദരങ്ങൾ ആരെ കളവാക്കിയത്? ആരെ കളവാക്കിയത്? ലൂത്ത് നബിയെ കളവാക്കി. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇഖ്വാൻ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ സദൂം നിവാസികളാണ്, സദൂം നിവാസികളാണ്. സദൂം നിവാസികളെ ലൂത്തിന്റെ സഹോദരങ്ങൾ എന്നാണ് പറഞ്ഞത്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാർ എന്നുള്ള അർത്ഥത്തിലാണ്, അദ്ദേഹത്തിന്റെ നാട്ടുകാർ എന്നുള്ള അർത്ഥത്തിലാണ്. നമുക്ക് ഇഖ്വാൻ ലൂത്ത് ഇത് കുറച്ച് നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അസ്ഹാബുൽ ഐക്കയും ഖൗമുത്തുബ്ബയും വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഇൻഷാല്ലാ അത് അടുത്ത ക്ലാസ്സിലാക്കാം അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും, അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.